ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നിഷിതകുമാരി. പ്രധാന വാർത്തകൾ. ഈ വർഷത്തെ ഫ്ലോറൻസ് നൈറ്റിംഗേൽ അവാർഡ് രാഷ്ട്രപതി ദ്രൗപദി മുർമു ന്യൂഡൽഹിയിൽ സമ്മാനിച്ചു. സംസ്ഥാനത്ത് അതിതീവ്ര മഴ തുടരുന്നു. കാസർകോട്, കണ്ണൂർ, ഇടുക്കി ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥിയായി എം സ്വരാജ് മത്സരിക്കുമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. IPL ക്രിക്കറ്റിൽ ഇന്ന് മുംബൈ ഇന്ത്യൻസ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. വാർത്തകൾ വിശദമായി. ഈ വർഷത്തെ ഫ്ലോറൻസ് നൈറ്റിംഗേൽ അവാർഡ് രാഷ്ട്രപതി ദ്രൌപദി മുർമു ന്യൂഡൽഹിയിൽ സമ്മാനിച്ചു. നഴ്സിംഗ് മേഖലയിൽ മികച്ച സംഭാവന നൽകിയ 15 പേർക്കാണ് അവാർഡ് നൽകിയത്. കേന്ദ്രമന്ത്രി JP നദ്ദ, സഹമന്ത്രിമാരായ അനുപ്രിയ പട്ടേൽ, പ്രതാപ് റാവു ജാദവ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. നഴ്സുമാരും നഴ്സിംഗ് പ്രൊഫഷണലുകളും സമൂഹത്തിന് നൽകുന്ന സ്തുത്യർഹ സേവനങ്ങൾക്ക് അംഗീകാരമായാണ് 1973 ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം ദേശീയ ഫ്ലോറൻസ് നൈറ്റിംഗേൽ അവാർഡ് ഏർപ്പെടുത്തിയത്. സുസ്ഥിര വിനോദസഞ്ചാര രീതികൾ സ്വീകരിച്ചും പ്രാദേശിക സമൂഹങ്ങളെ പിന്തുണച്ചും ഗോവയുടെ സംസ്കാരവും പൈതൃകവും സംരക്ഷിക്കുന്നതിൽ വിനോദസഞ്ചാരികളും തദ്ദേശവാസികളും ഒരുമിച്ച് പ്രവർത്തിക്കണമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു പറഞ്ഞു. സംസ്ഥാന രൂപീകരണ ദിനത്തിൽ ഗോവയിലെ ജനങ്ങൾക്ക് രാഷ്ട്രപതി ആശംസ നേർന്നു. ഗോവ അഭിവൃദ്ധി പ്രാപിക്കുകയും വികസിത ഭാരത് കെട്ടിപ്പടുക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കുകയും ചെയ്യുമെന്ന് രാഷ്ട്രപതി പ്രത്യാശ പ്രകടിപ്പിച്ചു. BJP MP ബൈജയന്ത് പാണ്ഡെയുടെ നേതൃത്വത്തിലെ സർവകക്ഷി സംഘത്തിന്റെ 3 ദിവസത്തെ സൌദി അറേബ്യ സന്ദർശനം അവസാനിച്ചു. പെഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയുടെ അചഞ്ചലമായ നിലപാട് സംഘം സൌദി അറേബ്യൻ ഭരണാധികാരികളോട് വിശദമാക്കി. ഇന്ത്യൻ പ്രവാസികളും പ്രതിനിധി സംഘം ആശയവിനിമയം നടത്തി. സംസ്ഥാനത്ത് അതിതീവ്ര മഴ തുടരുന്നു. ഇന്ന് കാസർകോട്, കണ്ണൂർ, ഇടുക്കി ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത നൽകിയതായി കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. 11 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും നൽകിയിട്ടുണ്ട്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മണിക്കൂറിൽ 55 കിലോമീറ്റർ വരെ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും മുന്നറിയിപ്പുണ്ട്. കണ്ണൂരിൽ അതിശക്തമായ മഴ, വിവിധയിടങ്ങളിൽ വെള്ളം കയറി. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
കണ്ണൂർ താവക്കരയിൽ 50 പേരെ മാറ്റി. കനത്ത മഴയെ തുടർന്ന് പ്രദേശത്ത് വലിയ രീതിയിലുള്ള വെള്ളമുയർന്നു. യൂണിവേഴ്സിറ്റി സ്ഥിതി ചെയ്യുന്ന താവക്കരയിലാണ് വെള്ളമുയർന്നത്. വെള്ളപ്പൊക്ക ഭീഷണി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. കക്കാട് പുഴയിൽ വെള്ളം കയറിയതിനെ തുടർന്ന് പ്രദേശത്തെ നിരവധി കുടുംബങ്ങൾ വെള്ളത്തിലാണ്. ഇവിടെ നിന്ന് കുടുംബാംഗങ്ങളെ മാറ്റുന്ന പ്രവൃത്തി പുരോഗമിക്കുകയാണ്. താഴേച്ചുവ ഭാഗത്തും നിരവധി വീടുകൾ വെള്ളത്തിലായിട്ടുണ്ട്. ചെറുപുഴ പഞ്ചായത്തിലെ തിരുമേനിയിലെ കോറാളി മലയിൽ സ്കറിയയുടെ തേക്കിൻ തോട്ടത്തിൽ മണ്ണിടിഞ്ഞിട്ടുണ്ട്. തേക്കുമരങ്ങൾ കടപുഴകി. പയ്യന്നൂർ അമ്പലത്തിന് ചുറ്റും വെള്ളം കയറിയിട്ടുണ്ട്.
റെഡ് അലർട്ട് പ്രഖ്യാപിച്ച കാസർകോട് ജില്ലയിൽ ശക്തമായ മഴ തുടരുകയാണ്. ജില്ലയിലെ താഴ്ന്ന പ്രദേശങ്ങളിലും പുഴകളിലും ക്രമാതീതമായി വെള്ളമുയർന്നു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പ്രതിനിധി PJ ജഗന്നിവാസൻ.
കാസർകോട് കാഞ്ഞങ്ങാട് ചന്ദ്രഗിരി റൂട്ടിൽ മണ്ണിടിഞ്ഞ് ഗതാഗതം തടസ്സപ്പെട്ടു. പുതുമയിൽ റെയിൽപാളത്തിൽ മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. വെള്ളിക്കോത്ത് ചാലിങ്കാൽ റോഡിലെ വീണച്ചേരിയിൽ നിർമ്മാണം പൂർത്തിയായ ഇരുനില അപ്പാർട്ട്മെന്റിന്റെ തറ ഒഴികെയുള്ള അരിക്ക് ഭാഗങ്ങൾ മുഴുവനായും ഇടിഞ്ഞ് വീടിന് മുകളിൽ വീണ് വീട് ഭാഗികമായി തകർന്നു. കാസർകോട് താലൂക്ക് മൂളിയാർ വില്ലേജിൽ 18 കുടുംബങ്ങളെ ബന്ധുവീടുകളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. കോസ്ത്രൂ താലൂക്കിൽ ഒരു കുടുംബത്തെ മാറ്റിപ്പാർപ്പിച്ചു. മഞ്ചേശ്വരം താലൂക്കിൽ നിലവിൽ ക്യാമ്പ് ആരംഭിച്ചിട്ടുണ്ട്. ഇവിടെയും നിരവധി കുടുംബങ്ങളെ ബന്ധുവീടുകളിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. മഞ്ചേശ്വരത്ത് കനത്ത മഴയിൽ കാറും സ്കൂട്ടറും ബൈക്കും ഒഴുകിപ്പോയി.
കക്കയം ഡാമിലെ ജലനിരപ്പ് 756.7 മീറ്ററായി ഉയർന്ന സാഹചര്യത്തിൽ ഡാമിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. ജലനിരപ്പ് റെഡ് അലർട്ട് ലെവലായ 758 മീറ്ററിലെത്തിയാൽ ഡാമിലെ അധിക ജലം തുറന്നുവിടുമെന്നും കുറ്റ്യാടിപ്പുഴയുടെ തീരവാസികൾ ജാഗ്രത പാലിക്കണമെന്നും ജില്ലാ കലക്ടർ അറിയിച്ചു. മൂവാറ്റുപുഴയിലെ ജലനിരപ്പ് വെള്ളപ്പൊക്ക മുന്നറിയിപ്പ് നില പിന്നിട്ടു. ജലനിരപ്പ് നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി മലങ്കര ഡാമിന്റെ 4, 5, 6 എന്നീ ഷട്ടറുകൾ 20 സെന്റിമീറ്ററായി നീച്ചപ്പെടുത്തി. പുറത്തേക്കൊഴുകുന്ന ജലത്തിന്റെ അളവ് ക്രമീകരിച്ചു. ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ അറിയിച്ചു. ഇടുക്കിയിൽ തുടർച്ചയായി പെയ്യുന്ന മഴയെ തുടർന്ന് ഡാമുകളിൽ ജലനിരപ്പ് ഉയർന്നു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പ്രതിനിധി രതീഷ് കൃഷ്ണ.
ക്കൊപ്പമുണ്ടാകുന്ന അതിശക്തമായ കാറ്റും മണ്ണിടിച്ചിലും മരമീഴ്ചയുമാണ് പ്രധാനമായും അപകടങ്ങൾ സൃഷ്ടിക്കുന്നത്. കനത്ത കാറ്റിൽ മരമീഴും മണ്ണിടിഞ്ഞും വിവിധ റോഡുകളിലെ ഗതാഗതം തടസ്സപ്പെട്ടു. ഇവ പുനഃസ്ഥാപിക്കുന്ന ജോലികൾ പുരോഗമിക്കുകയാണ്. വീടുകൾക്കും വാഹനങ്ങൾക്കും മുകളിലേക്ക് മരങ്ങൾ വീണും അപകടങ്ങളുണ്ടായി. ഇതിനു പുറമെ ഗ്രാമീണ മേഖലകളിൽ ഉൾപ്പെടെ തടസ്സപ്പെട്ട വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ലഭിച്ച മഴയെ തുടർന്ന് ഇടുക്കിയിലെ അണക്കെട്ടുകളിലേക്കുള്ള നീരൊഴുക്ക് ശക്തമായി. ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ ഇടുക്കി ഡാമിൽ 5 അടിയിലേറെ വെള്ളം ഉയർന്നിട്ടുണ്ട്. നിലവിൽ 2341.48 അടിയാണ് ജലനിരപ്പ്. മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ് 127.85 അടിയിലെത്തി. മലങ്കര, പാമ്പള, കല്ലാർകുട്ടി, പൊന്മുടി എന്നീ അണക്കെട്ടുകൾ തുറന്നുവിട്ടിരിക്കുകയാണ്. ഇതിൽ മലങ്കരയിൽ നിന്നും തുറന്നുവിടുന്ന വെള്ളത്തിന്റെ അളവ് ഇന്ന് രാവിലെ മുതൽ കുറച്ചിട്ടുണ്ട്. മൂവാറ്റുപുഴയാറിൽ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്നാണ് നടപടി.
കുമളി റോഡരികിൽ നിർത്തിയിട്ടിരുന്ന ലോറിയുടെ മുകളിലേക്ക് മരം കടപുഴകി വീണു. ഒരാൾ മരിച്ചു. ലോറിയിലുണ്ടായിരുന്ന 2 പേർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. കോട്ടയം കുറിച്ചി ചൂലപ്പറമ്പിൽ ശ്രീജിത്ത് മനോജാണ് മരിച്ചത്. പള്ളിക്കൽ നദിയിൽ നദിയിലെ ആനയടി സ്റ്റേഷനിൽ ജലനിരപ്പ് മുന്നറിയിപ്പ് നില കടന്നിട്ടുണ്ട്. നദിയിൽ ജലനിരപ്പ് ഉയരുന്ന സാഹചര്യത്തിൽ പള്ളിക്കൽ നദീതീരത്ത് താമസിക്കുന്നവർ ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥിയായി CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം സ്വരാജ് മത്സരിക്കുമെന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തിരുവനന്തപുരത്ത് അറിയിച്ചു. രാവിലെ ചേർന്ന പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗമാണ് സ്ഥാനാർത്ഥി നിർണയത്തിൽ തീരുമാനമെടുത്തത്. PV അൻവർ LDFനെ വഞ്ചിച്ച് UDFനൊപ്പം ചേർന്നതുകൊണ്ടാണ് നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് വേണ്ടി വന്നതെന്ന് MV ഗോവിന്ദൻ പറഞ്ഞു. PV അൻവറുമായി അനുനയ ചർച്ചയ്ക്ക് UDF നേതൃത്വം വീണ്ടും ശ്രമം തുടങ്ങി. മുസ്ലിം ലീഗ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി PV അൻവറുമായി ചർച്ച നടത്തുമെന്ന് റിപ്പോർട്ട്. അതേസമയം നിലമ്പൂരിൽ മത്സരിക്കുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുന്നതിന് ഒരു പകൽ കൂടി കാത്തിരിക്കുമെന്നും അതിനിടയിൽ പരിഹാരമാണ് പ്രതീക്ഷിക്കുന്നതെന്നും PV അൻവർ മാധ്യമങ്ങളോട് പറഞ്ഞു. മലപ്പുറം വളാഞ്ചേരി മുനിസിപ്പാലിറ്റി ഏരിയയിൽ നിപ്പ സാന്നിധ്യം കണ്ടെത്തിയ വ്യക്തിയുടെ 2 സാമ്പിളുകൾ നെഗറ്റീവായതോടെ രോഗി നിപ്പ മുക്തയായതായി മന്ത്രി വീണ ജോർജ് അറിയിച്ചു. പെരിന്തൽമണ്ണ EMS സഹകരണ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ആളുടെ രോഗാവസ്ഥ സംബന്ധിച്ച് അതിതീവ്ര പരിചരണ വിഭാഗത്തിലെ ഡോക്ടറുമായി സംസാരിച്ചു. ഗുരുതര രോഗാവസ്ഥ തരണം ചെയ്തിട്ടില്ലെങ്കിലും രോഗിയുടെ ആരോഗ്യനില മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നും വരും ദിവസങ്ങളിൽ തീവ്ര പരിചരണ വിഭാഗത്തിൽ നിന്നും രോഗിയെ മാറ്റാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നതായും മന്ത്രി പറഞ്ഞു. ഏഴിമല നാവിക അക്കാദമിയിൽ പരിശീലനം പൂർത്തിയാക്കിയ കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡ് നാളെ നടക്കും. ദക്ഷിണ നാവികസേനാ മേധാവി വൈസ് അഡ്മിറൽ V ശ്രീനിവാസ് സല്യൂട്ട് സ്വീകരിക്കും. 187 പേരാണ് പരിശീലനം പൂർത്തിയാക്കിയത്. 42 പേർ വനിതാ കേഡറ്റുകളാണ്. അക്കാദമിയിൽ പരിശീലനം പൂർത്തിയാക്കിയ ബംഗ്ലാദേശ്, ശ്രീലങ്ക, ടാൻസാനിയ, സീഷെൽസ് എന്നീ രാജ്യങ്ങളിലെ 6 പേരും നാളത്തെ പരേഡിൽ പങ്കെടുക്കും. കൊച്ചി തീരത്തുനിന്ന് 38 നോട്ടിക്കൽ മൈൽ അകലെ കണ്ടെയ്നർ കപ്പൽ മുങ്ങിയതിനെ തുടർന്ന് കടലിലെ പരിസ്ഥിതി ആഘാതത്തെക്കുറിച്ച് കൊച്ചിയിലെ സെൻട്രൽ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പഠനം ആരംഭിച്ചു. എറണാകുളം, ആലപ്പുഴ, കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിലെ തീരപ്രദേശങ്ങളിലാണ് പഠനം നടത്തുന്നത്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഓപ്പറേഷൻ സിന്ദൂറിന്റെ വിജയം ആഘോഷിക്കുമ്പോൾ ഇന്ത്യൻ സൈനികരുടെ ധീരതയെ അഭിവാദ്യം ചെയ്യുന്ന ആകാശവാണി പരമ്പരയിൽ ഇന്ന് 1961 കോംഗോ ആഭ്യന്തര യുദ്ധത്തിൽ ഐക്യരാഷ്ട്രസഭയുടെ സമാധാന സേനയുടെ ഭാഗമായി മാതൃകാപരമായ ധീരത പ്രകടിപ്പിച്ച് വീരമൃത്യു വരിച്ച പരംവീര ചക്ര പുരസ്കാര ജേതാവ് ക്യാപ്റ്റൻ ഗുർബജൻ സിംഗ് സലാരിയെ അനുസ്മരിക്കുന്നു. ഡെസ്ക് റിപ്പോർട്ട്.
1935 പഞ്ചാബിലെ ഗുർദാസ്പൂരിൽ ജനിച്ച ക്യാപ്റ്റൻ ഗുർബജൻ സിംഗ് സലാരിയ 1957 ഒന്നാം ഗൂർഖ റൈഫിൾസിൽ ചേർന്നു. കോംഗോയിൽ സമാധാന സേനയിലെ ഇന്ത്യൻ സംഘത്തോടൊപ്പം സേവനമനുഷ്ഠിച്ചിരുന്ന ക്യാപ്റ്റൻ സലാരിയ 1961 ഡിസംബറിൽ ഒരു നിർണായക ഓപ്പറേഷനിൽ അസാമാന്യ ധീരത കാട്ടി. കോംഗോ ആഭ്യന്തര യുദ്ധത്തിലേക്ക് നീങ്ങിയപ്പോൾ ക്രമസമാധാനം പുനഃസ്ഥാപിക്കാൻ UN ഇടപെട്ടു. വിഘടനവാദികളായ കറ്റാംഗി സേന മോയിസ് ചോംബെയുടെ നേതൃത്വത്തിൽ UN ഉദ്യോഗസ്ഥരെ ആക്രമിച്ചു. ശത്രുക്കൾക്കെതിരെ ക്യാപ്റ്റൻ സലാരിയ ഒരു പ്ലാറ്റൂണിനെ നയിച്ചു. ശത്രുവിന്റെ കനത്ത ആക്രമണവും വെടിവെപ്പും നേരിട്ടിട്ടും സലാരിയ 40 ശത്രു സൈനികരെ നേരിട്ട് വധിച്ചു. കവചിത വാഹനങ്ങൾ നശിപ്പിച്ചു. ശത്രുക്കളുടെ വെടിയേറ്റ് ഗുരുതരമായി പരിക്കേറ്റ ക്യാപ്റ്റൻ സലാരിയ അവസാന ശ്വാസം വരെ പോരാടി എലിസബത്ത് വില്ലയിലെ UN ആസ്ഥാനത്തെ രക്ഷിച്ചു. ക്യാപ്റ്റൻ ഗുർബജൻ സിംഗ് സലാരിയയുടെ അസാധാരണമായ ധൈര്യത്തിനും നേതൃപാടവത്തിനും മരണാനന്തരം രാജ്യം പരംവീർ ചക്ര നൽകി ആദരിച്ചു. ക്യാപ്റ്റൻ ഗുർബജൻ സിംഗ് സലാരിയെ രാജ്യം അഭിവാദ്യം ചെയ്യുന്നു.
സംസ്ഥാനത്ത് ചെറിയ തോതിൽ കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് അറിയിച്ചു. എല്ലാ ജില്ലകളിലും പരിശോധനാ സംവിധാനങ്ങളും ആവശ്യമായ മരുന്നുകളും ഉറപ്പുവരുത്തിയതായി അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. IPL ക്രിക്കറ്റിൽ ഇന്ന് മുംബൈ ഇന്ത്യൻസ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. ചണ്ഡീഗഡിൽ വൈകിട്ട് 7:30 മത്സരം. ദക്ഷിണ കൊറിയയിലെ ഗുമിയിൽ ഏഷ്യൻ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യ 3 സ്വർണവും 2 വെള്ളിയും 1 വെങ്കലവും ഉൾപ്പെടെ 6 മെഡലുകൾ നേടി. 14 മെഡലുകളുമായി ഇന്ത്യ മെഡൽ പട്ടികയിൽ 2ാം സ്ഥാനത്താണ്. 21 മെഡലുകളുമായി ചൈന 1ാം സ്ഥാനത്ത് തുടരുന്നു. കൊല്ലത്ത് കേരള യൂണിവേഴ്സിറ്റി യുവജനോത്സവത്തിൽ 90 പോയിന്റുമായി തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജ് മുന്നിലാണ്. 54 പോയിന്റുമായി കേരള സർവകലാശാല ക്യാമ്പസാണ് 2ാമത്. 11 വേദികളിലായി നടക്കുന്ന യുവജനോത്സവം നാളെ സമാപിക്കും. സ്വകാര്യ ബസ്സുകളിൽ കയറുന്ന വിദ്യാർത്ഥികളെ വരിയിൽ നിർത്തി ബസ് പോകുന്ന സമയത്ത് കയറ്റുന്ന പ്രവണത ഒഴിവാക്കണമെന്ന് സ്റ്റുഡന്റ്സ് ട്രാവലിംഗ് ഫെസിലിറ്റി കമ്മിറ്റി യോഗം കോഴിക്കോട്ട് ആവശ്യപ്പെട്ടു. ബസ്സുകളിൽ നിർബന്ധമായി ചൈൽഡ് ലൈൻ നമ്പർ, പോലീസ് ഹെൽപ്പ് ലൈൻ നമ്പർ, ലഹരിക്കെതിരായ മുന്നറിയിപ്പ് തുടങ്ങിയവ പ്രദർശിപ്പിക്കണമെന്ന് യോഗത്തിൽ അധ്യക്ഷനായ കളക്ടർ നിർദ്ദേശിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഈ വർഷത്തെ ഫ്ലോറൻസ് നൈറ്റിംഗേൽ അവാർഡ് രാഷ്ട്രപതി ദ്രൌപദി മുർമു ന്യൂഡൽഹിയിൽ സമ്മാനിച്ചു. സംസ്ഥാനത്ത് അതിതീവ്ര മഴ തുടരുന്നു. കാസർകോട്, കണ്ണൂർ, ഇടുക്കി ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥിയായി എം സ്വരാജ് മത്സരിക്കുമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. IPL ക്രിക്കറ്റിൽ ഇന്ന് മുംബൈ ഇന്ത്യൻസ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.